നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. ഓസ്ട്രേലിയയിലെ പ്രാദേശിക വിമാന സർവീസുകളിൽ വളർത്തുമൃഗങ്ങളെയും യാത്രക്കാർക്കൊപ്പം കൊണ്ടുപോകാൻ അനുവദിക്കുന്ന രീതിയിലൊരു പദ്ധതി തയ്യാറാക്കുകയാണ് വെർജിൻ ഓസ്ട്രേലിയ. അധികൃതരുടെ അനുമതി ലഭിച്ചാൽ ഒരു വർഷത്തിനുള്ളിൽ ഈ പദ്ധതി നടപ്പിലാക്കുമെന്നാണ് വെർജിൻ ഓസ്ട്രേലിയ അറിയിച്ചിരിക്കുന്നത്. വളർത്തുമൃഗങ്ങളുള്ള ഒട്ടേറെ പേരാണ് ഈ പദ്ധതിയെ സ്വാഗതം ചെയ്തിരിക്കുന്നത്. എന്നാൽ ചിലർ ഇതിനെതിരെ രൂക്ഷ വിമർശനവും അറിയിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയൻ മലയാളികളിൽ ചിലരുടെ അഭിപ്രായങ്ങളിലേക്കാണ് നമ്മളിനി പോകുന്നത്. അവധിക്കാല യാത്രകളിൽ വളർത്തുനായ്ക്കളെയും ഒപ്പം കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു പദ്ധതി നടപ്പിലായാൽ വളർത്തുനായ്ക്കൾക്കും ഉടമകൾക്കും വേർപിരിയലിന്റെ ഉത്കണ്ഠ ഒഴിവാക്കാൻ കഴിയുമെന്നാണ് മെൽബണിലുള്ള അനിത ദുദാനി ചൂണ്ടിക്കാട്ടിയത്.
എനിക്ക് പെറ്റ്സ് ഉണ്ട്, ഞാനത് ഫേവർ ചെയ്യുന്ന ഒരാളാണ്. നമ്മുടെ കൂടെ തന്നെ നമ്മുടെ പെറ്റ്സ് ട്രാവൽ ചെയ്യുന്നതായിരിക്കും നമുക്ക് സ്ട്രെസ് കുറയ്ക്കാനും അവർക്ക് സ്ട്രെസ് കുറയ്ക്കാനും പറ്റുന്നത്. അല്ലെങ്കിൽ ഇപ്പോഴും ആങ്സൈറ്റി, സെപ്പറേഷൻ ആങ്സൈറ്റി ഉണ്ടാവും, ബോത്ത് ഫോർ ദ ഓണർ ആസ് വെൽ ആസ് ഫോർ ദ പെറ്റ്.
ഏതൊക്കെ പെറ്റ്സ് ആണ് ഉള്ളത്?
എനിക്ക് സ്മോൾ ഡോഗ്സ് ആണ്, ഒരു ബോയ് മൂഡിലാണ്, മറ്റേ ഗേള് കവൂഡിലാണ്. ബോയ് ഈസ് 4 years old ആൻഡ് ഗേള് 2 years.
നിലവിലുള്ള സാഹചര്യത്തിൽ പല അവധി യാത്രകളും മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യമാണ് ഇവർക്കുള്ളത്.
നമുക്കിപ്പോ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്, പെറ്റ്സിനെ നമ്മുടെ കൂട്ടത്തിൽ ട്രാവൽ ചെയ്യാൻ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ വെക്കേഷൻസ് മാറ്റി വെക്കാറുണ്ട്. കാര്യം അവരെ ആരെങ്കിലും നമുക്ക് സേഫായിട്ട് ഏൽപ്പിച്ചിട്ട് വേണം പോവാൻ. ഇപ്പൊ കറണ്ട് സിറ്റുവേഷനിൽ അവരെ ഇപ്പൊ നമുക്ക് ഇന്റർ സ്റ്റേറ്റ് കൊണ്ടുപോകണമെങ്കിൽ തന്നെ ചിലപ്പോൾ ഒരു ക്വാറന്റൈൻ ഒക്കെ എടുത്തിട്ടായിരിക്കും പോകുന്നത്. അപ്പൊ ആ ഒരു സ്റ്റേറ്റിൽ നമുക്ക് അവരെ നമ്മുടെ കയ്യിൽ തിരിച്ചു കിട്ടുന്നിടം വരെ നമുക്കൊരു എന്താണ് പറയുന്നത്, ആങ്സൈറ്റി ആണ്. സെയിം ടൈം അവർക്കൊരു സെറ്റ് ഓഫ് തിങ്സ് ആണ് അവർ പ്രാക്ടീസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ വീട്, നമ്മുടെ ബെഡ്, അതൊക്കെ ഒന്ന് മാറി പെട്ടെന്നെല്ലാം ഒരു പുതിയ അറ്റ്മോസ്ഫിയർ വരുമ്പം അവർക്ക് കോപ്പപ്പ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിപ്പോ സെയിം തിങ് നമ്മള് ഓക്കെ, നമ്മള് പിന്നെ വിൽ ഗോ ഫോർ എ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാറിനകത്ത് വെക്കുന്ന പോലെ തന്നെ നമ്മള് വിമാനത്തിൽ കൂട്ടത്തിൽ തന്നെ കൊണ്ടുപോകുമ്പോൾ ദേ ഡോണ്ട് ഫീൽ എനി ഡിഫറൻസ്.
അവധി യാത്രകൾക്ക് പോകുമ്പോൾ വളർത്തുമൃഗങ്ങളെ ഒഴിവാക്കേണ്ട സാഹചര്യം ഒട്ടേറെ പേർക്ക് സംഭവിക്കാറുണ്ട്. ഇത് വേർപിരിയലിന്റെ ഒരു ഉത്കണ്ഠ വളർത്തുമൃഗങ്ങളിൽ മാത്രമല്ല ഉടമകളിലും ഉണ്ടാക്കുന്നതായി ഇവർ ചൂണ്ടിക്കാട്ടുന്നു. ഒട്ടേറെ പ്രാവശ്യം വിമാനയാത്രകൾ ഒഴിവാക്കേണ്ടി വന്നിട്ടുള്ള വ്യക്തിയാണ് മെൽബണിലുള്ള തോമസ് മാത്യു. ക്വീൻസ്ലാൻഡിൽ നിന്ന് മെൽബണിലേക്ക് താമസം മാറ്റിയപ്പോഴും കാർഗോയിൽ നായക്കുട്ടിയായി അയക്കുവാൻ തോമസ് മാത്യുവിന്റെ മനസ്സ് സമ്മതിച്ചില്ല.
മെയിനായിട്ട് ദ സോഷ്യൽ സെപ്പറേഷൻ ആങ്സൈറ്റി ബോത്ത് മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഉണ്ടാകും. ആൻഡ് ഒരു ഫ്ലൈറ്റിൻ്റെ കാർഗോ ഡെക്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ കേജ്. ആ കേജിനകത്ത് എത്രയോ മണിക്കൂറുകൾ ഈവൻ ബിഫോർ ദ ഫ്ലൈറ്റ് സ്ഥലത്ത് കൊണ്ടുവന്ന് ആക്കണം. എയർപോർട്ടിലെത്തിക്കും, ഫ്ലൈറ്റിൽ കയറ്റും. ദേ ക്യാൻ ബി ക്വയറ്റ് ഐസൊലേറ്റഡ് ഡ്യൂറിംഗ് ദാറ്റ് entire experience. Sometimes it can be even രണ്ടോ മൂന്നോ ദിവസം എടുക്കാൻ സാധ്യതയുണ്ട്. I wanted to bring my first dog from Queensland and other places, so I was looking at options എങ്ങനെ ഇവിടെ മെൽബണിൽ എത്തിക്കാൻ പറ്റുമെന്ന്. ഇങ്ങനെ സ്പെഷ്യലൈസ്ഡ് കമ്പനീസ് ഉണ്ട്, അവർക്ക് നമ്മൾ ആ കാർ സ്പെഷ്യൽ കേജ് മേടിച്ചു കൊടുക്കണം. ഞാൻ ഡ്രോവ്, ഞാൻ വണ്ടി ഓടിച്ച് പോയി കൊടുക്കുന്നു. ഒരു ഫ്ലൈറ്റിൽ പട്ടി കയറ്റി വിടാൻ വിടുന്ന ഒരു എക്സ്പീരിയൻസ് can be traumatic to both the dog and the owner. So other avoid ya mandi I took the option of driving down and collecting and bringing the dog in the car with me.
Vimana servicesgalil oppam naayeyum kondu poguvan kaniyal aa avasaram upayogapaduthum ennu thaniyana Thomas Matthew choondikkaattunathu. Ennal ella tharam naayegaleyum vimana servicesgalil kondu poguvan prayogikamayittulla buddhimuttukal undaagaan idayundennu choondikkaattunnu.
And in flight also small breeds are okay, but in flight large breeds ne kondu varum baaki passengers in jalpa than inconvenience aagan sadhyamundu. The larger breeds, especially those breeds that three saliva undakunna breeds okay anengile, the remaining passengers on the flight may not feel very comfortable. അങ്ങനത്തെ ചില കാര്യങ്ങൾ കൺസിഡർ ചെയ്യാനുണ്ട് when we consider planning to take a dog on a flight.
വളർത്തുമൃഗങ്ങളെ വിമാനങ്ങളിൽ യാത്ര ചെയ്യാൻ അനുവദിക്കുന്ന രീതിയിൽ ഒരു പദ്ധതി വെർജിൻ ഓസ്ട്രേലിയ വിഭാവനം ചെയ്യുന്നുണ്ടെങ്കിലും ഇത് ഏത് രീതിയിലാണ് നടപ്പിലാക്കുക എന്നത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. എന്തുതന്നെയായാലും ഒരു കാര്യം വെർജിൻ ഓസ്ട്രേലിയ വ്യക്തമാക്കിയിട്ടുണ്ട്, മൃഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകം നിർമ്മിച്ചിട്ടുള്ള പെറ്റ് കാരിയർ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള കൂടുകളിലായിരിക്കും വളർത്തുമൃഗങ്ങളെ കൊണ്ടുപോകാൻ കഴിയുക. വളർത്തുമൃഗങ്ങൾ എന്ന് പറയുമ്പോൾ നായ്ക്കളെയും പൂച്ചകളെയും മാത്രമാണ് ഉദ്ദേശിക്കുന്നത്, അതും ചെറിയ നായ്ക്കളെയും പൂച്ചകളെയും. അതുകൊണ്ട് തന്നെ വളർത്തുനായ്ക്കളും പൂച്ചകളുമുള്ള എല്ലാവരും സന്തുഷ്ടരല്ല. ഈ പദ്ധതിയെ സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും തന്റെ വലിയ ഹസ്കിക്കൊപ്പം യാത്ര ചെയ്യാൻ കഴിയില്ല എന്നാണ് മെൽബണിലുള്ള തോമസ് ഫ്രാൻസിസിന്റെ ദുഃഖം.
ഇത് വളരെ നല്ലൊരു ന്യൂസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ പലപ്പോഴും ഈ ഒരു അസൗകര്യം കാരണം തന്നെ നമുക്ക് നമ്മുടെ പെറ്റ്സിനെ നമുക്ക് യുനോ നമ്മൾ വിസിറ്റിന് എവിടെയെങ്കിലും പോകുമ്പോഴായാലും എന്തിനായാലും നമുക്ക് കൂടെ കൊണ്ടുപോകാൻ പറ്റാത്ത കാരണം വളരെ യുനോ ഒരു പ്രശ്നമുള്ളതാണ്. അത് നമ്മൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി വേറെ പെറ്റ്സ് തുറന്നു വയ്ക്കണം, അല്ലെങ്കിൽ യുനോ വേറെ എവിടെയെങ്കിലും ബോർഡിങ്ങിലും കൊണ്ടുപോയി ഇതാക്കണം. അപ്പൊ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോ ഓഫ്കോഴ്സ് അത് വളരെ നല്ല. പക്ഷെ ഇതിന്റെ ഒരു ഡ്രോബാക്ക് എന്തായിട്ട് എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ ഇതൊരു സെർട്ടൺ കാറ്റഗറിയിൽ പെടുന്ന ആസ് ഇൻ സ്മോൾ ടു മീഡിയം പെറ്റ്സിനെ ഇത് അലൗഡ് ഉള്ളൂ അവർക്ക് ക്യാബിനിൽ കയറ്റാൻ. ഇപ്പൊ എന്റെ കേസിൽ എനിക്കൊരു ഹസ്കി ആണുള്ളത്, ഇതൊരു ലാർജ് ബ്രീഡാണ്. അപ്പൊ ഇത് എനിക്ക് വലിയ ഫേവറബിൾ അല്ല, ബട്ട് യുനോ ആസ് എ ഹോൾ മൊത്തം ഈ പെറ്റ്സ് ഓൺ ചെയ്യണവർക്ക് അത് വളരെ ഒരു നല്ല ന്യൂസ് ആയിട്ടാണ് തോന്നുന്നത്.
വെർജിൻ ഓസ്ട്രേലിയ മുന്നോട്ട് വച്ചിരിക്കുന്ന ഈ പദ്ധതി വളരെയധികം സ്വാഗതാർഹമാണ്. എന്നാൽ എല്ലാവർക്കും ഇങ്ങനെയാകണമെന്നില്ല. വളർത്തുമൃഗങ്ങളോടുള്ള എതിർപ്പുകൊണ്ടല്ല ഇത്, ഒട്ടേറെ പേർക്ക് മൃഗങ്ങളിൽ നിന്നുള്ള അസുഖങ്ങൾ പകരുമോ എന്നുള്ള ആശങ്കയാണുള്ളത്. ഇതേ അഭിപ്രായമുള്ള വ്യക്തിയാണ് ബ്രിസ്ബനിലുള്ള എൽദോസ് ജോയ്.
എനിക്ക് പെറ്റുകളില്ല, ഞാൻ തീർച്ചയായിട്ടും എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഇതോട് തീർത്തും യോജിക്കുന്നില്ല. കാരണം വിമാനം ഫ്ലൈറ്റ് എന്ന് പറയുന്നത് സഞ്ചരിക്കാനുള്ളതാണെങ്കിലും അതൊരു ഇട്ടാവട്ട സ്ഥലമുള്ളൂ. അതിനകത്ത് ഒരു ഷിപ്പ് പോലെയല്ല ഒരു ഫ്ലൈറ്റ്. അതുമല്ല ഫ്ലൈറ്റില് നമ്മൾ പൂർണ്ണമായിട്ടും പ്രത്യേകിച്ച് കുഞ്ഞു കുഞ്ഞുങ്ങളും ആയിട്ട് ദീർഘദൂരം സഞ്ചരിക്കുന്ന ഒരു ഫ്ലൈറ്റിലാണെങ്കിൽ തന്നെയും അവർക്ക് നമുക്ക് പരിഗണന നടത്തുന്നത് നമ്മുടെ പിള്ളേർക്കും അതിലുള്ള മനുഷ്യർക്കുമാണ്. ഈ പട്ടിയോ പൂച്ചയോ അതുപോലുള്ളവർ അവർക്ക് സംസാരിക്കാനും ചിരിക്കാനുമുള്ള കഴിവ് മാത്രം ദൈവം കൊടുക്കാത്തുള്ളൂ, ബാക്കി എല്ലാ മനുഷ്യരെ പോലുള്ളവർക്ക് ഉണ്ട്. അവർക്ക് അവർക്ക് പനി വരാം, അവർക്ക് ചുമ വരാം, അവർക്ക് വയറിന്റെ അസുഖങ്ങൾ വരാം. ഇതൊക്കെ നോക്കി നടത്താനായിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കി നടത്താം. ഇൻ കേസ് ഇപ്പൊ ഫ്ലൈറ്റിലൊരു എമർജൻസി സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ മനുഷ്യരല്ലേ അവർ കൊടുക്കേണ്ടത്. അല്ലാണ്ട് മൃഗങ്ങൾ ഈ പട്ടിയോ പൂച്ചയോ പോലുള്ളവർക്ക് അതിനെയാണ് നമുക്ക് വില കൊടുക്കാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും അവരോട് യോജിക്കാൻ പറ്റത്തില്ല, അതിന് ചിന്തിക്കാവുന്നേ ഉള്ളൂ. എയർ അലർജി ഉള്ളതുണ്ടാവും, പിന്നെ അവർക്കും പല രോഗങ്ങളും ഈ ബ്ലഡ് ഇൻസെക്ട്സ് ബ്ലഡ് വലിക്കുന്ന ജീവികൾ ഉണ്ണികൾ എന്ന് പറയും നമ്മുടെ നാട്ടില്, അതൊക്കെ അവരുടെ ശരീരത്തുള്ളതാണ്. അതൊക്കെ മനുഷ്യരിലേക്ക് വ്യാപിക്കാൻ ഈ എട്ടാവട്ട സ്ഥലത്തിരുന്ന് സഞ്ചരിക്കുമ്പോൾ ചിലപ്പോൾ അത് പടരാനും ചാൻസ് ഉണ്ട്.
പക്ഷെ അതിപ്പോ ഇവിടുത്തെ നായകളെയും പൂച്ചകളൊക്കെ വളരെയധികം പരിശീലനം നൽകുന്നതും വളരെ വെൽ മെയിൻറ്റെയിൻഡും അവർക്ക് പ്രത്യേകമായിട്ടുള്ള ചിട്ടകളൊക്കെ വേണമെന്ന് നിർബന്ധമുള്ളതാണല്ലോ. ചിപ്പൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നിർബന്ധമാണല്ലോ. അപ്പൊ അതൊരു പ്രശ്നമാകുമോ?
അത് തീർച്ചയായിട്ടും പ്രശ്നമാകും. നമുക്ക് ഏത് സമയത്തും ഒരു ഫ്ലൈറ്റ് യാത്ര ചെയ്ത് വായുവിലൂടെ സഞ്ചരിക്കുന്നതാണ്. എന്ത് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും സംഭവിക്കാം, അതുപോലെ എന്ത് കാര്യങ്ങളും സംഭവിക്കാം. അൺപ്രഡിക്റ്റബിൾ ആണ് ഇതൊക്കെ. അതുകൊണ്ട് ഒരിക്കലും മനുഷ്യരെ പോലെ പട്ടികളെയും പൂച്ചകളെയും ഫ്ലൈറ്റിൽ കൊണ്ടുവന്ന് തീർച്ചയായും ഞാൻ യോജിക്കുന്നില്ല, യോജിക്കുന്നവരുണ്ടാവും, പക്ഷെ അത് ഒരു തരത്തിലും അംഗീകരിക്കാവുന്നതല്ല.
എൽദോസ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ വളർത്തുമൃഗങ്ങൾ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ മര്യാദപൂർവ്വം പെരുമാറണമെന്ന് നിർബന്ധമില്ലല്ലോ. ഇക്കാര്യം തന്നെയാണ് മെൽബണിലുള്ള തോമസ് ഫ്രാൻസിസ് ചൂണ്ടിക്കാട്ടുന്നത്.
ഇതില് ചില ഒരു ഗ്രേ ഏരിയാസ് ഉണ്ട്. ഈ പെറ്റ്സ് എന്ന് പറയുന്നത് എല്ലാ പെറ്റ്സും ഈ പറഞ്ഞ പോലെ വളരെ ടൈമും ഇതായിരിക്കണം എന്നില്ല. അപ്പൊ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളത് നോക്കണം. ബട്ട് ജനറലി എനിക്ക് അതിന്റെ ഫുൾ ഫോർമാലിറ്റീസ് അറിയില്ല. ഈ പെറ്റ്സ് എവിടെയായിരിക്കും ഇരിക്കുക അങ്ങനെയുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല. ബട്ട് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാവും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാനും ഇരിക്കുന്നത്.
വളർത്തുമൃഗങ്ങളെ വിമാനത്തിൽ കൊണ്ടുപോകുമ്പോൾ അത് മറ്റുള്ള യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വ്യക്തമായൊരു മറുപടി പറയാൻ കഴിയില്ലെന്നാണ് അനിത ദുദാനി ചൂണ്ടിക്കാട്ടിയത്.
ഞാൻ ഇതുവരെ അവരെയും കൊണ്ട് ട്രാവൽ ചെയ്യാത്തോണ്ട് എനിക്കറിയില്ല. ചില പട്ടികൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പോലെയാണ്, എയർ പ്രഷറൊക്കെ ഡിഫറൻസ് വരുമ്പോൾ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ അവർക്ക് കുറയ്ക്കാമായിരിക്കും. അത് എനിക്ക് കറക്റ്റായിട്ട് ഇപ്പൊ പറയാൻ പറ്റില്ല. പക്ഷെ ദേ ക്യാൻ ബി ട്രീറ്റഡ് ബിഫോർ എൻട്രിങ്, അങ്ങനെ അറിയാമെന്ന ആളാണെങ്കിൽ നമുക്ക് അതിന് ആൻസൈറ്റി മെഡിസിൻ കൊടുത്ത് കൊണ്ടുപോകാം.
യൂറോപ്പിലും വടക്കേ അമേരിക്കയിലുമൊക്കെ പല എയർലൈനുകളിലും വളർത്തുമൃഗങ്ങളെ ഒപ്പം കൊണ്ടുപോകുവാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇത്തരത്തിലൊരു പദ്ധതി ഓസ്ട്രേലിയയിൽ ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. ഓസ്ട്രേലിയയിൽ ഇത്തരത്തിലൊരു പദ്ധതി നടപ്പിലാക്കുന്ന ആദ്യത്തെ എയർലൈൻ ആകുവാൻ ശ്രമിക്കുകയാണ് വെർജിൻ ഓസ്ട്രേലിയ. ഈ പദ്ധതി നടപ്പിലായാൽ ഒരു കുടുംബം എന്ന രീതിയിൽ യാത്ര ചെയ്യാൻ കഴിയുമെന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്.
അത് ശരിയാണ്. ഇവിടെ എസ്പെഷ്യലി ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ഈവൻ നാട്ടിലായി പോലും ലൈക് പെറ്റ്സ് ആർ ലൈക് പാർട്ട് ഓഫ് ദ ഫാമിലി നൗ. ലൈക് നമ്മള് അവരൊരു നമ്മുടെ ഫാമിലിയിലുള്ള നമ്മുടെ മക്കളുടെ പോലെ തന്നെയാണ് അവരെ കരുതുന്നത്. അപ്പോ അങ്ങനെ ആ ഒരു ഇതിൽ നമ്മളൊരു ഹോളിഡേക്ക് പോവാന്ന് പറഞ്ഞാൽ ഫാമിലി അഫെയർ ആയിട്ട് കാണുമ്പോൾ നമ്മള് ഈ നമ്മുടെ പെറ്റ്സിനെയും കൂടെ കൊണ്ടുപോകാന്നുള്ളത് ഒരു വളരെ നല്ലൊരു ഫാക്ടറാണ്. അത് ആ ഒരു മൊത്തം ഫാമിലി ബോണ്ടിങ്ങിനെ വളരെ ഹെൽപ്പ് ചെയ്യുന്നു എനിക്ക് തോന്നുന്നു.
നമുക്കറിയാം വിമാനയാത്രകൾക്കുള്ള ചെലവ് ഇപ്പോൾ തന്നെ വളരെ കൂടുതലാണ്. വളർത്തുമൃഗങ്ങളെയും ഒപ്പം കൊണ്ടുപോകുവാനുള്ള ചെലവ് എത്രയായിരിക്കും എന്നതാണ് ഒട്ടേറെ പേർക്കുള്ള സംശയം. എന്നാൽ വളർത്തുമൃഗങ്ങൾ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അതിലും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഒപ്പം സഞ്ചരിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിനാണെന്ന് അനിത ദുദാനി പറയുന്നു.
ഓഫ് കോഴ്സ് അത് അവരുടെ നമ്മുടെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു സീറ്റിന്റെ ചാർജ് അവരെ എടുക്കും. സോ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി ബഡ്ജറ്റ് ബ്ലോ ആവും, ബട്ട് സ്റ്റിൽ വി ഹാവ് ദ കംഫർട്ട് ദാറ്റ് ദേ ആർ വിത്ത് അസ്. അപ്പൊ ഇവർക്ക് വേറെ ഹോട്ടൽസും ഒക്കെ ഉണ്ട്, നമുക്ക് അവിടെ വേണമെങ്കിൽ 15 days or 20 days വെക്കാം. ബട്ട് വി ഡോണ്ട് നോ ഹൗ ദേ റിയാക്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ഒരു പെറ്റ് ഓണർ ആയി കഴിയുമ്പോൾ നമ്മൾ അവരെ ആക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഐ ഡോണ്ട് തിങ്ക് സോ എനിത്തിങ് വി സ്പെൻഡ് ഓൺ ദം വി കൗണ്ട്. ഇത് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ നോക്കുന്ന പോലെ തന്നെയാണ് ആ ഒരു ഫീലിംഗ്. ഇപ്പൊ നമ്മൾ കൂട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകല്ലോ ഇവിടെ പോകുമ്പോഴും, ആ ഒരു ഫീലിംഗ് ആണ് നമുക്ക് ഈ പെറ്റിനോടും വരുന്നത് നമ്മുടെ കൂട്ടത്തിൽ വളർത്തി കഴിയുമ്പോൾ.
എന്തു തന്നെയായാലും വെർജിൻ ഓസ്ട്രേലിയ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ പദ്ധതി സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ഒപ്പം ഇതിന് അനുമതിയും ലഭിക്കേണ്ടതുണ്ട്. എന്നാൽ പദ്ധതി നടപ്പിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ വളർത്തുനായ്ക്കൾ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം വേർപിരിയലിന്റെ യാതൊരു ഉത്കണ്ഠയുമില്ലാതെയുള്ള യാത്രകൾ സാധ്യമാകും. ഓസ്ട്രേലിയയിലെ പ്രാദേശിക വിമാന സർവീസുകളിൽ വളർത്തുമൃഗങ്ങളെ കൊണ്ടുപോകുവാൻ അനുവദിക്കുന്ന രീതിയിൽ ഒരു പുതിയ പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുകയാണ് വെർജിൻ ഓസ്ട്രേലിയ. വളർത്തുമൃഗങ്ങളുള്ളവർ ഈ പദ്ധതിയെ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന കാര്യമാണ് ഇന്നത്തെ റിപ്പോർട്ടിൽ പരിശോധിച്ചത്. ഇന്ന് ശ്രോതാക്കളിലേക്ക് എത്തിച്ച അഭിപ്രായങ്ങൾക്ക് പുറമേ മറ്റ് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉള്ളവരുണ്ടാകാം. അത് ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. malayalam.program@sbs.com.au എന്ന ഇമെയിൽ വിലാസത്തിലും SBS മലയാളം എന്ന ഫേസ്ബുക്ക് പേജിലും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. ഇന്നത്തെ പോഡ്കാസ്റ്റ് ശ്രോതാക്കളിലേക്ക് എത്തിച്ചത് ഡെലിസ് പോൾ.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.